സുഭാഷിതങ്ങൾ 15 അധ്യായം ബാലകൃഷ്ണോ സൗമ്യമായ മറുപടി ക്രോധം ക്ഷമിപ്പിക്കുന്നു, പരുഷമായ വാക്കുകൾ ക്രോധം നടത്തിവിടുന്നു, വിവേകിയുടനാകെ അറിവ് വിതറുന്നു, ബുദ്ധിയുടെ അതിരങ്ങൾ കൗശലം നശിക്കുന്നു, കർത്താവിന്റെ ദൃശ്യങ്ങൾ എല്ലായിടത്തും കഥയുന്നു, ദുഷ്ടരെയും ശിശുരെയും അവിടുന്ന് ഉറ്റു നോക്കുന്നു. സൗമ്യന്റെ വാക്ക് ജീവന്റെ വിഷയമാണ്, വികടമായ വാസ്തവം മനസ്സ് പുലർത്തുന്നു, പോഷന്റെ പ്രതിഭാവിന്റെ ഉപദേശം പുച്ഛിച്ചു തള്ളുന്നു, വിവേകി ശാസനം ആദരിക്കുന്നു. നീതിമാന്മാരുടെ ഭവനത്തിൽ ധാരാളം നിക്ഷേപങ്ങളുണ്ട്, ദുഷ്ടരുടെ ആദായം കുഴപ്പം സൃഷ്ടിക്കുന്നു, വിവേകികളുടെ ആദരങ്ങൾ അറിവ് പരത്തുന്നു, ദുഷ്ടരുടെ ബലിപ്പെട്ടാവിന് ഉറപ്പാണ്, സത്യസന്ധരുടെ പ്രാർത്ഥന അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു, ദുഷ്ടരുടെ മാർഗം കർത്താവിന് ഉറപ്പാണ്, നീതിയിൽ ഭരിക്കുന്നവരെ അവിടുന്ന് സ്നേഹിക്കുന്നു, നേർവഴി വിട്ട് നടക്കുന്നവൻ കർത്തകൃത്യമായ ശിക്ഷണത്തിന് വിധേയനാകും, ശ്വാസം ചേർക്കുന്നവൻ മരിക്കുന്നു, പാതാളവും അധോലോകവും കർത്താവിന് മുമ്പിൽ തുറന്നു കിടക്കുന്നു, മനുഷ്യഹൃദയങ്ങളുടെ കാര്യം പറയാനുണ്ടോ, പരിവാസകൻ ശ്വാസം ഇഷ്ടപ്പെടുന്നില്ല, അവന്മാനികളെ സമീപിക്കുകയില്ല, സന്തുഷ്ടമായ ഹൃദയം മുഖത്തെ പ്രസന്നമാക്കുന്നു, ഹൃദയവിധ ഉന്മേഷം കെടുത്തി കളയുന്നു, ബുദ്ധിമാന്റെ മനസ്സ വിജ്ഞാനം തേടുന്നു, പോഷന്മാരുടെ ഭവനത്തിനും ആഹാരം പോഷത്തമാണ്, ബുദ്ധിപരുടെ ജനങ്ങൾ ക്ലേശഭൂഷമാണ്, സന്തുഷ്ടമായ ഹൃദയം നിരന്തരം വിരുന്നാശ്രയിക്കുന്നു, വലിയ സമ്പത്തും അതോടൊപ്പമുള്ള അനുസരണമായി കഴിയുന്നതിനേക്കാൾ മെച്ചം ദൈവഭക്തിയോടെ അല്പം കൊണ്ട് കഴിയുന്നതാണ്, സ്നേഹപൂർവ്വം വിളമ്പുന്ന സസ്യാഹാരമാണ് വെറുപ്പോട് വിളമ്പുന്ന കാളയിറച്ചിയേക്കാൾ മെച്ചം, മുൻകോപി കലഹം വിളക്കൂടുന്നു, ക്ഷമാശീലനത് ശമിപ്പിക്കുന്നു, അലസന്റെ മാർഗം ഉൾപ്പെടുപ്പുകളാൽ ആവൃതമാണ്, സ്ഥിരോത്സാഹിയുടെ വഴി നിരപ്പായ രാജ്യവീതി അത്രേ, വിവേകിയായ പുത്രം പിതാവിനെ സന്തോഷിപ്പിക്കുന്നു, ഘോഷൻ അമ്മയെ നിന്ദിക്കുന്നു, ബുദ്ധിഹീനൻ ഘോഷപുത്രൻ ആനന്ദിക്കുന്നു, ബുദ്ധിമാന്മാർ വിളിച്ച് നടക്കുന്നു, പ്രതിദേശമല്ലെങ്കിൽ പദ്ധതികൾ കാലിപ്പോകും, വേണ്ടത്ര ഉപദേശാക്കുള്ളപ്പോൾ അവർ വിജയിക്കുന്നു, ഉചിതമായ മറുപടി പറയുക ആഹ്ലാദകരമത്രേ, സന്ദർഭോചിതമായ വാസ്തക്ഷരം വിവേകിയുടെ വഴി മേലോട്ട് ജീവനിലേക്ക് നയിക്കുന്നു, താപയുള്ള പാതാളത്തെ വിട്ടാവില്ല, അഹങ്കാരിയുടെ ഭവനം കർത്താവ് നിലം പരിഞ്ഞാക്കുന്നു, വിധവയുടെ അതിൽ അവിടുന്ന് സംരക്ഷിക്കുന്നു, ദുഷ്ടരുടെ ആലോചന കർത്താവ് വെറുപ്പാണ്, ദുഷ്കളങ്കരുടെ അവിടുത്തെ കാത്രീതി കടന്നു, നീതിപരമായ നേട്ടം ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുടുംബത്തെ ദ്രോഹിക്കും, കൈക്കൂലി കൊടുക്കുന്നവൻ നേർന്നായി ജീവിക്കും, നീതിമാന്മാർ ആലോചിക്കും കൊടുക്കുന്നു, ദുഷ്ടരുടെ അകരങ്ങൾ ദുഷ്ടരെ ശമിക്കുന്നു, കർത്താവ് ദുഷ്ടരിൽ നിന്ന് അകന്നിരിക്കുന്നു, നീതിമാന്മാരുടെ പ്രാർത്ഥന ചെയ്യിക്കൊള്ളുന്നു, തുളങ്ങുന്ന കണ്ണഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു, സദ്വാർത്ഥ ശരീരത്തെ ഉത്തേജിപ്പിക്കുന്നു, ഉത്തമമായ ഉപദേശം ആദരിക്കുന്നവന് വിവേകിയുടെ ഉത്സാഹം ലഭിക്കും, പ്രബോധനം അവഗണിക്കുന്നവൻ തന്നെ തന്നെ ദ്രോഹിക്കുന്നു, ശാസനം ചരിക്കുന്നവൻ അറിവ് നേടുന്നു, ദൈവഭക്തി ജ്ഞാനത്തിനുള്ള പരിശീലനമാണ്, വിനയം ബഹുമതിയുടെ മുന്നോടിയുന്നു, മനുഷ്യൻ പദ്ധതികൾ വിഭാഗം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിലെ, ഒരുവനോ തന്റെ നടപടികൾ അന്യൂനമെന്ന് തോന്നുന്നു, കർത്താവ് ഹൃദയം പരിശോധിക്കുന്നു, നിന്റെ പ്രയത്നം കർത്താവ് അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും, കർത്താവ് ഓരോന്നിനെയും നിശ്ചിത ലക്ഷ്യത്തോടെ സൃഷ്ടിച്ചു, അനർത്ഥ ദിവസത്തിന് വേണ്ടി അവിടുന്ന് ദുഷ്ടതയും സൃഷ്ടിച്ചു, അഹങ്കരിക്കുന്നവരോട് കർത്താവിന് വെറുപ്പാണ്, അവർക്ക് ശിക്ഷ കിട്ടാതിരിക്കുകയില്ല, സൂക്ഷ ആത്മാർത്ഥതയും വിശ്വസ്തതയുമാണ് അധർമ്മത്തിന് പരിഹാരം, ദൈവഭയം തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നു, ഒരുവന്റെ വഴികൾ കർത്താവ് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങി കഴിയുന്നു, നീതിപൂർവം നേടിയ ചെറിയ ആദായമാണ് അനീതി വഴി നേടിയ വലിയ ആദായത്തേക്കാൾ വിശിഷ്ടം, മാർഗം ആലോചിച്ചു വഹിക്കുന്നു, അവന്റെ കാലുകളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ്.
രാജാവും പിതാവും ദൈവനിശ്ചയം കുടികൊള്ളും ഇരിക്കുമ്പോൾ അവൻ ആ തെറ്റുകൾ ചെയ്യില്ല. ശരിയായ അളവും തൂക്കവും കർത്താവ് നിയന്ത്രിക്കുന്നു. സഞ്ചിയിലുള്ള കത്തികൾ അവിടെ നിന്ന് നിശ്ചയിക്കുന്നു. വിശ്രേഷികൾക്ക് അവയാക്കന്മാർ വരക്കുന്നു. നീതി സിംഹാസനത്തെ ഉറപ്പിക്കുന്നു. ഇതുപൂർവമായ വാക്കുകൾ രാജാവിനെ ആഹ്ലാദിപ്പിക്കുന്നു. പേര് പറയുന്നവനെ അവൻ സ്നേഹിക്കുന്നു. രാജാവിന്റെ കോപം മരണത്തിന്റെ ദൂതനാണ്. വിവേകിച്ചത് സമർപ്പിക്കാൻ കഴിയും. രാജാവിന്റെ പ്രസാദത്തിൽ ജീവൻ കുടികൊള്ളുന്നു. രാജപ്രീതി വസന്തത്തിന് മഴപൊഴിക്കുന്ന മേഘങ്ങളെ പോലെയാണ്. ജ്ഞാനം ലഭിക്കുന്നതാ സ്വർണം കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. വിജ്ഞാനം വെള്ളിയേക്കാൾ അഭികാമ്യമാണ്. സത്യസുന്ദരുടെ കഴിവത്തിന്മേൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ബന്ധം ഒഴിവാക്കുന്നു. ജീവൻ പരിരക്ഷിക്കുന്നു. അഹങ്കാരം നാശത്തിന്റെ മുന്നോടിയാണ്. അഹന്ത അകത്തവനത്തിൽ ചെയ്യും. അഹങ്കാരികളോട് ചേർന്ന് കൊല്ലം മുതൽ സന്തോഷിക്കുന്നതിനേക്കാൾ നല്ലത് വിനീതനായി ദരിദ്രനോടൊപ്പം കഴിയുന്നതാണ്. ദൈവം വചനം ആദരിക്കുന്നവൻ ഉത്കർഷം നേടും. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ഹൃദയത്തിൽ ജ്ഞാനമുള്ളവൻ വിവേകിയെന്ന് അറിയപ്പെടുന്നു. ഹൃദ്യമായ ഭാഷണം കൂടുതൽ അനുനയിപ്പിക്കുന്നു. വിവേകം ലഭിച്ചവനത് ജീവന്റെ ഉടമയാണ്. ദോഷത്തും ദോഷമുള്ള ശിഷ്യത്രേ. വിവേകിയുടെ മനസ്സ് വാക്കുകളെ യുക്തിയുക്തമാക്കുന്നു. അങ്ങനെ അതിന് പ്രേരക ശക്തി വർദ്ധിക്കുന്നു. ഹൃദ്യമായ വാക്ക് തേനത പോലെയാണ്. അത് ആത്മാവിന് മധുരവും ശരീരത്തിന് ആരോഗ്യപ്രദവുമാണ്. ശരിയെന്ന് തോന്നുന്ന വഴി മരണത്തിലേക്ക് നയിക്കുന്നതാവാം. വിശപ്പ് പണിക്കാരനെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിക്കുന്നു. അത് അവനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. വിലപ്പെട്ടവൻ ചിഹ്നം നിരൂപിക്കുന്നു. അവന്റെ വാക്ക് പൊള്ളുന്ന തീ പോലെയാണ്. വിഘടമുക്തി കലഹം പരത്തുന്നു. കേസുനിക്കാൻ ഉത്തരവിത്രങ്ങളെ ഭിന്നിപ്പിക്കുന്നു. അപ്പുറമെ അയൽക്കാരനെ വശീകരിച്ച് അമൃതത്തിലേക്ക് നയിക്കുന്നു. തന്നെടുക്കുന്നവൻ ദുരാലോചന നടത്തുന്നു. ചുണ്ടുകടിക്കുന്നവൻ തിന്മയ്ക്ക് വഴിയൊരുക്കുന്നു. നരസംഗതി നടത്തുന്ന കിരീടമാണ്. സുഖപൂർണമായ ജീവിതം കൊണ്ടാണ് അത് കൈവരുന്നത്. ക്ഷമാശീലം കൽപ്പനയേക്കാളും മനസ്സിനെ നിയന്ത്രിക്കുന്നവനും നഗരം പിടിച്ചെടുക്കുന്നവനേക്കാളും ശ്രേഷ്ഠമാണ്. കാര്യങ്ങൾ തീരുമാനിക്കാൻ കുറിയിടുന്നവരുണ്ട്. അന്തിമമായ തീരുമാനം കർത്താവിന്റേതാണ്. കലഹം നിറഞ്ഞ വീട്ടിലേ വരുന്നതിനേക്കാൾ അഭികാമ്യം സ്വസ്ഥതയോടെ കഴിക്കുന്ന ഉണങ്ങിയ അപ്പപ്രശ്നമാണ്. ബുദ്ധിമാനായ അടിമലജ്ജാവഹമായി പ്രവർത്തിക്കുന്ന യജമാന പുത്രന്റെ മേൽ ഭരണം നടത്തും. അവൻ പുത്രന്മാർക്കൊപ്പം കുടുംബ സ്വച്ഛനാവകാശിയാകും. മൂശയിൽ വെള്ളിയും മുലയിൽ സ്വർണ്ണവും ശോധന ചെയ്യപ്പെടുന്നു. ഹൃദയങ്ങളെ പരിശോധിക്കുന്നതിന്റെ കർത്താവാണ്. ദുഷ്ടൻ നിർവചനത്തുകൾ ശ്രദ്ധിക്കുന്നു. നുണയൻ അപവാദത്തിന് ചെവി കൊടുക്കുന്നു. ബന്ധുവരെ പരിഹസിക്കുന്നവൻ പ്രസ്താവനെ നിന്ദിക്കുന്നു. മറ്റുള്ളവരുടെ അജ്ഞാതീത്തിൽ സന്തോഷിക്കുന്നവൻ രക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. വേദകടാംഗങ്ങൾ വൃദ്ധർക്ക് കിരീടം. മക്കളുടെ അഭിമാനം പിതാക്കന്മാരത്രേ. ഉത്തമമായ സംസാരം പോഷണം ചേരുകയില്ല. അപ്രഭാഷണം അഭിജാതർക്ക് അത്ര പോലുമില്ല. കൈക്കൂലി മാന്ത്രിയെ കല്യാണത്രയെ കൊടുക്കുന്നവന്റെ സങ്കല്പം പിരിയുന്നിടത്തെല്ലാം അവൻ വിജയം നേടുന്നു. തെറ്റുപുറക്കുന്നവൻ സ്നേഹം നേടുന്നു. കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവൻ സ്നേഹിതനെ പിണക്കിയാകുന്നു. പോഷണം നൂറടിക്കുന്നതിനേക്കാൾ ബുദ്ധിമാനെ ഒന്ന് സഹായിക്കുന്നവ കൂടുതൽ ഉള്ളിൽ തട്ടും. അബന്ധമെപ്പോഴും കലാപകാരിയാണ്. ക്രൂരനായ ഒരു ദൂതനവനെതിരായും അയച്ചപ്പെടുന്നു. പോഷണെ അവന്റെ പോഷത്വത്തിൽ നേരിടുന്നതിനേക്കാൾ എളുപ്പം കുഞ്ഞുങ്ങൾ അപഹരിക്കപ്പെട്ട ഒരു പെൺതകടിയെ നേരിടുകയാണ്. ഉപകാരത്തിനകം അപകാരം ചെയ്യുന്നതിന്റെ ലോകത്തിൽ നിന്ന് പിന്നവിട്ടകരുകയില്ല. കലഹത്തിന്റെ ആരംഭം അണപൊട്ടുന്നത് പോലെയാണ്. കലഹം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് ഒഴിവാക്കിക്കൊള്ളുക. ദുഷ്ടയുടെ പ്രവർത്തികളെ ന്യായീകരിക്കുന്നവനും നീതിമാന്മാരിൽ കുറ്റം ചുമത്തുന്നവനും ഒന്നുപോലെ കർത്താവിനെ ഉറപ്പിക്കുന്നു. ദോഷം ധനമുണ്ടായ സ്വന്തം പ്രയോജനം അവന് ജ്ഞാനം വിലയ്ക്ക് വാങ്ങാൻ കഴിയുമോ? മിത്രമെപ്പോഴും മിത്രം തന്നെ. ആപത്തിൽ പങ്കുചേരാൻ ജനിച്ചവനാണ് സഹോദരൻ. ബുദ്ധിഹീനനായ സാധനമാക്കി കൊടുക്കുകയും ജാമ്യം ചെയ്യുന്നു. നിയമനിഷേധകൻ കലഹപ്രിയനാണ്. വാതിലുറക്കി പണിയുന്നവൻ നാശം ക്ഷണിച്ചു വരുത്തുന്നു. കുടുംബമാനത്തിന് ഐശ്വര്യം പ്രാപിക്കുകയില്ല. വിഘടഭാഷം നടത്തുന്നവനാവത്തിൽ പതിക്കുന്നു. ബുദ്ധിയായ പുത്രം പിതാവിലെ ദുഃഖമാണ്. പോഷന്റെ പിതാവിന് ഒരിക്കലും സന്തോഷമില്ല. സന്തുഷ്ടഹൃദയം ആരോഗ്യദായകമാണ്. തളർന്ന മനസ്സ് ആരോഗ്യം കെടുത്തുന്നു. നീതിയുടെ വഴിതെറ്റിക്കാൻ ദുഷ്യം രഹസ്യമായി കൈക്കൂലി വാങ്ങുന്നു. ബുദ്ധിമാൻ ഞാൻ പോഷന്റെ ദൃശ്യ അങ്ങനെയും അലവി വിരിയുന്നു. മൂഢനായ പുത്രം പിതാവിന് ദുഃഖവും അമ്മയ്ക്ക് കയറ്റുമാണ്. നീതിമാന്റെ മേൽ വിഭജിമത്തുന്നത് നമ്മല്ല, ഉത്തമനെ പ്രഹരിക്കുന്നത് തെറ്റാണ്. വാക്കുകൾ നിയന്ത്രിക്കുന്നവൻ വിജ്ഞനാണ്. പ്രശാന്തമായ മനസ്സുള്ളവൻ ബുദ്ധിമാനത്തെ മൗനം പുതിക്കുന്ന മൂടൻ പോലും ഞാനും എന്ന് കരുതപ്പെടുന്നു. അവൻ വായ്പൂട്ടിയിരുന്നാൽ ബുദ്ധിമാനെന്ന് കണക്കപ്പെടുന്നു. വേറിട്ട് നിൽക്കുന്നവനെല്ലാം നല്ല തീരുമാനങ്ങളോടും അറുതലിക്കുന്ന കഴിവ് നോക്കുന്നു. ദോഷം നഷ്ടമായിപ്രായം പ്രകടിപ്പിക്കുന്നതല്ലാതെ കാര്യം ഗ്രഹിക്കുന്നതിന് താല്പര്യമില്ല. ദുഷ്ടതയോടൊപ്പം നോക്കുകയും ദുഷ്കീർത്തിയോടൊപ്പം അപമാനവും മനസ്സിലാക്കി. മനുഷ്യന്റെ വാക്കുകളാകമായ ജലാശയമാണ് ശാസ്ത്രത്തിന്റെ ഉറവാൻ ഒഴുകുന്ന അരുവി. വിഷ്ണുപ്രസവാദം കാണിക്കുന്നതോ നീതിമാൻ പിടിനശിക്കുന്നതോ നന്നല്ല. മൂടന്റെ അതിരങ്ങൾ കലഹത്തിന് വഴിതെളിക്കുന്നു. അവന്റെ വാക്കുകൾ ശാപയുടെ ക്ഷണിച്ചു വരുത്തുന്നു. മൂടന്റെ നാവ് അവനെ നശിപ്പിക്കുന്നു. അവന്റെ അതിരങ്ങൾ അവനെ കണിയാണ്. രശ്മിക്കാരുടെ വാക്കുകൾ സ്വാമി അപ്പക്കഷത്തെ പോലെ അതിനുള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. മടിയൻ മടിയന്റെ സഹോദരനാണ്. കർത്താവിനാൽ ബലിഷ്ഠമായ ഒരു ഗോപുരമാണ്. നീതിമാനൻ ഓടി കയറി പുരുഷനായി കഴിയുന്നു. സമ്പത്താണ് ധനികന്റെ ബലിഷ്ഠമായ നഗരം. ഉയർന്ന കോട്ടം പോലെ അവനെ സംരക്ഷിക്കുന്നു. ഗർഭം നാശത്തിന്റെ മുന്നാടിയാണ്. വിനയം ബഹുമതിയുടെയും ചോദ്യം മുഴുവൻ കേൾക്കുന്നതിനും ഉത്തരം പറയുന്നവൻ പോഷത്വവും മര്യാദകളുമാണ്. ഉന്മേഷിക്കുന്ന മനസ്സ് വേഗം സഹിക്കുന്നു. തളർന്ന മനസ്സിനെ ആർക്ക് താങ്ങാൻ കഴിയും? ബുദ്ധിമാൻ അറിവ് നേടുന്നു. വിവേകിമാനത്തിന് കാതോർക്കുന്നു. സമ്മാനം കൊടുക്കുന്നവൻ വലിയവരുടെ അടുക്കൽ പ്രവേശന സ്ഥാനവും ലഭിക്കുന്നു. മറ്റൊരാൾ ചോദ്യം ചെയ്യുന്നത് വരെ വാദം ഉന്നയിക്കുന്നതും പറയുന്നതാണ് ന്യായമെന്നും തോന്നുന്നു. നടത്ത തർക്കങ്ങൾ അവസാനിപ്പിക്കുന്നു. അത് പ്രബലമായ പ്രതിയോഗികളെ തീരുമാനിച്ചെത്തിക്കുന്നു. സഹോദരൻ സഹായകളും ഉറപ്പുള്ള നഗരം പോലെയാണ്. എന്നാൽ കലഹം ഇരുമ്പഴികൾ പോലെ അവരെ പിടിച്ചകറ്റുന്നു. അതരഫലം ഉപജീവന മാർഗം നേടിക്കൊടുക്കുന്നു. അവരങ്ങൾ സമ്പത്ത് വിളയിക്കുന്നു. ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും. അതിനെ സ്നേഹിക്കുന്നവൻ അതിന്റെ കലിപ്പിടിക്കണം. കൃത്യമായ ഭാര്യയെ കണ്ടെത്തുന്നവൻ ഭാഗ്യമാണ്. അത് കർത്താവിന്റെ അനുഗ്രഹമാണ്. ദരിദ്രം ചെയ്യാനപേക്ഷിക്കുന്നു. ഭഗവാൻമാർ പരസ്യമായ മറുപടി പറഞ്ഞു. ചിലർ സ്നേഹിതരം നടിക്കും. ചിലർ സഹോദരനേക്കാൾ ഉറ്റവരാണ്. ദൈവമേ സുഖമ ചോദ്യമാകുന്നു.
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നവനെ പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടേകദൈവത്തിന്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ച നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ആശംസിക്കുന്നു. ഈ ശുശ്രൂഷയെ വളരെ ധന്യമായി മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്ന സർവശക്തനായ ദൈവത്തിന് അമുഖമായിട്ട് സ്തുതിയും സ്തോത്രവും ആരാധനയും സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് ശ്രേഷ്ഠമായ നേതൃത്വം നൽകുന്ന ഭദ്രാസന മെത്രാപ്പൊലീത്തയെ വളരെ സ്നേഹ ആദരവോടുകൂടി അനുഗ്രഹീതമായ ഈ ധന്യമായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ തിരുവചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ഈ സഭയ്ക്ക് മുഴുവൻ സുപരിചിതനായിരിക്കുന്ന പന്നിയ വർഗീസ് വർഗീസ് അച്ഛനാണ്. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലിന്റെ ആവശ്യം അച്ഛനില്ല. കാരണം അച്ഛനറിയാത്ത ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി കഴിഞ്ഞ 4-5 വർഷം വളരെ ശ്രേഷ്ഠമായ സേവനം അനുഷ്ഠിച്ച് ഫാമിലി കോൺഫറൻസിന്റെ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകമായിട്ട് ആളുകളെ ക്ഷണിച്ച് അച്ഛനെ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ഈ ദിവസം അച്ഛനെ ശുശ്രൂഷയിൽ നമുക്ക് ലഭിക്കുന്നത് ഏറ്റവും സന്തോഷവും അനുഗ്രഹവുമാണെന്ന് പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. വളരെ സ്നേഹാദരോടുകൂടി അച്ഛനെ ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ആശംസിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നിരന്തരം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഭദ്രാസനത്തിന്റെ അകത്തും പുറത്തുമായിട്ടുള്ള എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി ഈ സമയത്ത് സ്വാഗതമാണ്. വിശേഷ ഗീതങ്ങളിലെ 149-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് സമർപ്പിക്കാം. വളരെ സുപരിചിതമായ ഗീതം, ആശ്വാസത്തിന് ഉറവിടവാൻ ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു. ജീവിത യാത്രയിൽ പലപ്പോഴും നമ്മെ ധൈര്യപ്പെടുത്തുന്നത് ഈ ദൈവിക ശബ്ദമാണ്. പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും അനുനിമിഷം നമ്മളെ അലയടിക്കുന്ന അവസരങ്ങളിലൊക്കെയും ഉയരങ്ങൾ ദൃഷ്ടി പതിച്ച് ആ ശ്രേഷ്ഠമായ ശക്തിയെ പിന്നാലെ നാം ശ്രദ്ധയോടുകൂടി താഴെയോടുകൂടി വിളിച്ച് അടുത്തു ചെല്ലുമ്പോൾ നാം അറിയാത്ത അതിശയിപ്പിക്കുന്ന വിധത്തിൽ ദൈവിക കൃപ നമ്മളെ അനസ്യൂതം നയിച്ചുകൊണ്ടിരിക്കും. അധ്വാന ഭാരത്തിലും പാപാന്ധകാരത്തിലും കഴിയുന്നവർക്കൊക്കെയും നിരന്തരമായ പ്രത്യാശയുടെ അടിസ്ഥാനം അനുനിമിഷം നാം ആരാധിക്കുന്ന തമ്പുരാനാണെന്നുള്ള ബോധ്യത്തോടുകൂടി ദൈവസന്നിധിയിൽ ഈ ഗീതം നമുക്ക് സമർപ്പിക്കാം.
ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്താൽ വലയുന്നോരെ ആശ്വാസമില്ലാതലയുന്നോരെ, അധ്വാന ഭാരത്താൽ വലയുന്നോരെ ആശ്വാസമില്ലാതലയുന്നോരെ. ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. പാപാന്ധകാരത്തിൽ കഴിയുന്നോരെ രോഗങ്ങളാൽ മനം തകർന്നവരെ, പാപാന്ധകാരത്തിൽ കഴിയുന്നോരെ രോഗങ്ങളാൽ മനം തകർന്നവരെ, നിന്നെ രക്ഷിപ്പാനവൻ കരങ്ങൾ എന്നെന്നും മതിയായവാ, നിന്നെ രക്ഷിപ്പാനവൻ കരങ്ങൾ എന്നെന്നും മതിയായവാ. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. വാതിൽക്കൽ വന്നിങ്ങു മുട്ടിടുന്ന ആശ്വാസമുള്ള വന്നിടുന്ന, വാതിൽക്കൽ വന്നിങ്ങു മുട്ടിടുന്ന വന്നിടുന്ന ആരോപിതാവിന്റെയും ബസോരം നീയെന്നു ശ്രവിച്ചിടുമോ, ആരോപിതാവിന്റെയും ബസോരം നീയെന്നു ശ്രവിച്ചിടുമോ. ആശ്വാസത്തിൻ ഉറവിടമാകുന്നു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാകുന്നു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ യുദ്ധബ്രാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഭർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ,
ഞങ്ങളോട്
കരുണ ചെയ്യണമേ, ദൈവമേ നിനക്ക് സ്തുതി,
സ്വാമേ നിനക്ക് സ്തുതി, പാപികളായ നിന്നടിയാരോട് നിനക്ക് സ്തുതി. ബാറക്കുമോ
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
നിരനാമം സ്വാമണമേ, നിന്റെ രാജ്യം പറയണമേ, നിന്റെ ഇടത്തിലുള്ള സ്വർഗത്തിലെ പോയി ഭൂമിയിൽ വാണമേ,
ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങൾക്ക് കേൾക്കണമേ, ഞങ്ങളുടെ കടക്കാരെ ഇതുപോലെ ഞങ്ങളുടെ കടക്കും പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ.
പരീക്ഷയിലേക്ക്
നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം,
ദൈവമേ നീ എന്നോട് ചെയ്തിട്ടുള്ള സർവകൃപകൾക്കും വേണ്ടി ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ അയോഗ്യനെങ്കിലും നിന്നോടുള്ള സ്നേഹവും ഭയഭക്തിയും എനിക്ക് തരണമെന്ന് നിന്നോട് ഞാൻ യാചിക്കുന്നു. എന്റെ ജീവന ഗുണവും നിന്റെ കർത്തൃത്വത്തിനിഷ്ടവുമായിരിക്കുന്ന പ്രകാരം എന്നോട് പ്രവർത്തിക്കണമേ. നിന്റെ നല്ല തിരുവിഷ്ടപ്രകാരം എന്നെ നടത്തണമേ. എല്ലായ്പ്പോഴും നിന്റെ തിരുവിഷ്ടവിനിൽ നിവർത്തിക്കപ്പെടുമാറാകണമേ. കർത്താവായ യേശു മശിഹ, എല്ലാ മനുഷ്യരെക്കാൾ അധികമായിട്ടും എല്ലാവരെ പോലെയും നിന്റെ തിരുമുമ്പാകെയും ഞാൻ പാപിയാകുന്നു നേരിട്ട് പറഞ്ഞുകൊണ്ട് എന്റെ പാപങ്ങൾ മോചനം നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. നീ കരുണയുള്ള ദൈവമാകുന്നുവല്ലോ. ഞാൻ ജനിച്ചത് മുതൽ ഇതുവരെയും നിന്നോട് മനുഷ്യരോടും ചെയ്തിട്ടുള്ള സകല അകൃത്യങ്ങളും എന്നോട് നീ മോചിക്കണമേ. നീ കാരുണ്യവാനാകുകൊണ്ട് എന്നോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും നീ മോചനം നൽകണമേ. നീ കരുണയുടെ കടലാകുന്നുവെന്നും ഞങ്ങളുടെ പാപം നിന്റെ മഹാസമുദ്രത്തിൽ ഒരു തുള്ളി ചെളി പോലെ ആയിരിക്കുന്നുവെന്നും ഒരു തുള്ളി ചെളി മഹാസമുദ്രത്തെ കലക്കുവാൻ കഴിയുന്നതല്ലെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ആകയാൽ ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുത്വത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ അന്യായത്തിൽ നിന്ന് എന്നെ നന്നായി കഴുകി എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ വെടിപ്പാക്കണമേ. എന്തെന്നാൽ എന്റെ അതിക്രമം ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ വിരിക്കുന്നു. കർത്താവായ യേശു മശിഹ, എന്നെ പോലെയുള്ള ദുഷ്ടന്മാർക്കും പാപികൾക്കും ഒരുക്കപ്പെട്ടിരിക്കുന്ന അഗ്നിനരകത്തിൽ നിന്നും അതിവേദനകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. അവരുടെ അഗ്നി കടാതെയും പുഴു ചാകാതെ ഇരിക്കുന്നുവല്ലോ. പരലോകത്തിൽ നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവർക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന പരമാർത്ഥത്തിനും ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കി വെച്ചിട്ടുള്ളതിനെ കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യഹൃദയത്തിൽ കയറിയിട്ടുമില്ല. ചുങ്കക്കാരെയും വേശ്യാസ്ത്രീകളെയും സ്വല്പനേരം കൊണ്ട് ഈ നീതി നിഷ്ഠരാക്കി തീർത്ത നിനക്ക് ആയിരം ആയിരങ്ങളാലും പതിനായിരം പതിനായിരങ്ങളാലും ഉള്ള പാപങ്ങളെ സ്വല്പനേരം കൊണ്ട് മോചിപ്പിക്കുവാൻ ഒരു പ്രയാസവുമില്ലല്ലോ. ആയതുകൊണ്ട് ദിനജനകനായ പിതാവിന്റെ സ്നേഹത്തെ പ്രതിയും നിന്റെ അടുക്കൽ ധൈര്യത്തോടുകൂടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവിനെ പ്രതിയും നിന്റെ സകല പരിശുദ്ധമായ പ്രാർത്ഥനയെ പ്രതിയും അയോഗ്യനായ എന്റെ മഹാപാപങ്ങൾക്കും എന്റെ കഠിന കുറ്റങ്ങൾക്കും പാപപരിഹാരം വരുത്തണമേ. നീ കാരുണ്യവാനും മഹാകൃപയുള്ളവനും ഞങ്ങളുടെ ജീവന് വേണ്ടി ഉത്സാഹിക്കുന്നവനുമാകുന്നുവല്ലോ. കർത്താവായ യേശു മശിഹ, നീ സൃഷ്ടിച്ചിട്ടുള്ളതും സൃഷ്ടിക്കുന്നതുമായ സകലത്തിൽ നിന്നും നിനക്കും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിന്നെ അയച്ച പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും അല്ല എപ്പോഴും നിനക്കും സ്തുതിയും വന്നനുയോഗ്യമാകുന്നു.
ദൈവത്തിന്റെ സന്നിനാമത്തിന് മാത്രമുണ്ടായി. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, ഈ ബുധനാഴ്ച പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഒരിക്കൽ കൂടി നമുക്കൊന്നിച്ചു കൂടുവാനും ദൈവവചനത്തിൽ നിന്ന് പഠിക്കുവാനും എല്ലാം ലഭിച്ചിരിക്കുന്ന കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ പ്രാർത്ഥനയ്ക്കും ദൈവവചന പഠനത്തെ അനുയോജ്യമായ രീതിയിൽ നമ്മുടെ സാഹചര്യങ്ങളെ ശാന്തമാക്കി അനുഗ്രഹകരമായിട്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. പരിശുദ്ധ അശ്ലീഹന്മാരുടെ നാമത്തിലുള്ള 13 ദിവസത്തെ നോമ്പ്
അടുത്ത ചൊവ്വാഴ്ച 16-ാം തീയതി ആരംഭിക്കുക. നമുക്കറിയാം സഭയുടെ വിശ്വാസത്തിൽ എല്ലാ വിശ്വാസിയും നിർബന്ധമായും അനുഷ്ഠിക്കണമെന്ന് പഠിപ്പിക്കുന്ന 5 നോമ്പുകളാണുള്ളത്. നോമ്പാണ് അപ്പോസ്തോലന്മാരുടെ പേരിലുള്ള 12 അപ്പോസ്തോലന്മാരെയും പൗലോസ് അപ്പോസ്തോലനെയും പ്രത്യേകമായിട്ട് ഓർത്തുകൊണ്ട് 13 ദിവസത്തെ നോമ്പ് അനുഷ്ഠിക്കുന്ന പാരമ്പര്യമാണ് നമുക്കുള്ളത്. ജൂൺ 16 മുതൽ 29 വരെയുള്ള 13 ദിവസമാണ് ഈ നോമ്പ് കടന്നു വരുന്നത്. അടുത്ത ചൊവ്വാഴ്ച നോമ്പ് തുടങ്ങുന്നു. സഭയുടെ ഈ പ്രധാനപ്പെട്ട ഈ നോമ്പിൽ ഭക്തിയോടുകൂടി സംബന്ധിക്കുവാൻ തക്കവണ്ണം, അത് അനുഷ്ഠിക്കുവാൻ തക്കവണ്ണം എല്ലാവർക്കും ഇടയാകണം എന്നുള്ളത് ആമുഖമായിട്ട് ഉറപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ ദൈവവചനം സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛനാണ്. അച്ഛനെ മലങ്കരസഭയിൽ എല്ലാവർക്കും അറിയാവുന്ന ആളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം മലങ്കരസഭയുടെ എല്ലാ ഭാഗങ്ങളിലും കൺവെൻഷൻ പ്രസംഗങ്ങളിലൂടെ ദൈവവചനം അനേകരുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം അച്ഛൻ്റെ ശുശ്രൂഷ മുഖാന്തരമായി തീരുന്നുണ്ട് എന്നുള്ളത് പ്രാധാന്യമർഹിക്കുന്ന സംഗതിയാണ്. യുവജന പ്രസ്ഥാനത്തിൻ്റെയും MGOCSS ഒക്കെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുകയും ഒക്കെ അച്ഛൻ്റെ പ്രവർത്തന മേഖലകളിൽ മലങ്കരസഭയുടെ വേണ്ടിയുള്ള ശുശ്രൂഷ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് അഭിമാനിക്കാവുന്ന സംഗതിയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ ഭദ്രാസനത്തിന്റെ ഫാമിലി കോൺഫറൻസ് ജൂലൈ 8 മുതൽ 11 വരെ ഡാളസിൽ വെച്ച് നടക്കുന്ന ഭദ്രാസന ഫാമിലി കോൺഫറൻസിൽ പ്രധാന പ്രസംഗകനായിട്ടാണ് അദ്ദേഹം കടന്നു വന്നിരിക്കുന്നത്. അച്ഛന്റെ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമേരിക്കയിലേക്ക് വന്നതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ഇന്ന് ഈ പ്രാർത്ഥന ടെലിഫോണിക് പ്രാർത്ഥന കൂട്ടായ്മയിൽ ഒന്ന് സംബന്ധിക്കുകയും ദൈവവചനം സംസാരിക്കുവാൻ തക്കവണ്ണം വരികയും ചെയ്തതിലുള്ള സന്തോഷവും പ്രത്യേകം അറിയിക്കുന്നു. അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട വർഗീസ് ഫ്രീസ് അച്ഛൻ ധ്യാനം നയിക്കുന്നതും ആയിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 122-ാമത്തെ ഗീതം പാടി പുകഴ്ത്തിയുടെ ദേവദേവനെ, വളരെ സുപരിചിതമായ ഗീതം. ഘോരമായ ഭയങ്കര കാറ്റും അനുനിമിഷം അലറിയടിക്കുന്ന കൊടുങ്കാറ്റും വളരെ ശക്തമായി ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും കീഴ്പ്പെടുത്താൻ തക്കവണ്ണം കടന്നു വരുമ്പോൾ അതിൽ നിന്നും ഒക്കെയും അമ്മ കുഞ്ഞിനെ കാത്തു സൂക്ഷിക്കുന്നത് പോലെ മാർവോടണച്ച് സൂക്ഷിക്കുന്ന തമ്പുരാനെ സ്തുതിച്ചു പാടുന്ന ആ ശ്രേഷ്ഠമായ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം.
പാടി പുകഴ്ത്തിടം ദേവദേവനെ, പുതിയ കൃപകളോടെ ഇന്നലെയും ഇന്നും അന്നും മാറായേശുവേ നാം പാടി പുകഴ്ത്താം. ഇന്നലെയും ഇന്നും അന്നും മാറായേശുവേ നാം പാടി പുകഴ്ത്താം. േ എന്നാപ്പാവിൻ ഗീതമേ എൻ പ്രിയേശുവേ, ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുവേ. എൻ പ്രിയേശുവേ, ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുവേ. ഘോര ഭയങ്കര ും കോടിയതായി വരും നേരത്തിൽ കാക്കും ഗാനങ്ങളെ ചേർത്തു മാർവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. കാക്കും ഗാനങ്ങളെ ചേർത്തു മാർവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. യേശുവെന്ന നാമമേ എന്നാപ്പാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ, ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ, ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. പെറ്റ പള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കാ എന്ന വാർത്തയാ
ജീവപാത എന്നും ഓടും ഞാൻ. താഴ്ത്തി എന്നെ തൻകാരത്തിൽ വച്ചു ജീവപാത എന്നും ഓടും ഞാൻ. യേശു വന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ, ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ എൻ പ്രിയ യേശുവേ, ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയാൽ, ദേഹം ദേഹിയെല്ലാമും പ്രിയനായി വേല ചെയ്യും ഞാൻ. ദേഹം ദേഹിയെല്ലാമും പ്രിയനായി വേല ചെയ്യും ഞാൻ. യേശു വന്ന നാമമേ എന്നാത്മാവിൻ സംഗീതമേ എൻ പ്രിയ യേശുവേ, ഞാനെന്നും വാഴ്ത്തി പാഴ്ത്തിടുമേ എൻ പ്രിയ യേശുവേ, ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. യോർദാൻ സമമനശോധനയിലും ണുവീണു പോകാതെ ആർപ്പിൻ ജയ ധ്വനിയോടെ കാത്തുപാടിക്കും സ്നേഹമാധുര്യം, ആർപ്പിൻ ജയ ധ്വനിയോടെ കാത്തുപാലിക്കും സ്നേഹമാധുര്യം. യേശു വന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ, ഞാനെന്നും വാഴ്ത്തിപ്പുകഴ്ത്തിടുമേ എൻ പ്രിയ യേശുവേ, ഞാനെന്നും വാഴ്ത്തിപ്പുകഴ്ത്തിടുമേ. പാടിപ്പുകഴ്ത്തിടാം ദേവദേവനെ പുതിയ തൃപകളോടെ, ഇന്നലെയും ഇന്നും വന്നും മാറയേശുവേ പാടിപ്പുകഴ്ത്താം. ഇന്നലെയും ഇന്നും എന്നും മാറയേശുവേ നാം പാടിപ്പുകഴ്ത്താം.
തിരുവചന ശുശ്രൂഷയ്ക്കായിട്ട് വന്നിയ വർഗീസ് വർഗീസിനെ വല സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിവന്യ തിരുമേനി വന്നിരായ വൈദികരെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ അമേരിക്കയിലും വിവിധ സ്ഥലങ്ങളിലുമുള്ള നമ്മുടെ ആളുകൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥനയ്ക്കായി ക്രമീകരിച്ചിരിക്കുന്ന ഈ ദിവസം, ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ സർവശക്തനായ ദൈവം തന്ന അളവറ്റ കരുണയ്ക്ക് വേണ്ടി ദൈവത്തെ മഹത്വപ്പെടുത്താം. യഥാർത്ഥത്തിൽ സുവിശേഷീകരണത്തിന് വേണ്ടി, ദൈവവചനം അനേകർക്ക് ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി നിർവഹിക്കപ്പെടുന്ന ഈ ക്രമീകരണം സർവശക്തനായ ദൈവത്തിന്റെ കൃപയാലും അനുഗ്രഹങ്ങളാലും അനുദിനം അഭിവൃദ്ധിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിവന്യ തിരുമേനി ഓർമ്മിപ്പിച്ചതുപോലെ ശ്ലീഹ നോയമ്പിലേക്കുള്ള ഒരുക്കമാണ് ഈ സാഹചര്യം. പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷമുള്ള സഭയുടെ ആരാധനാ ക്രമീകരണത്തെ സുവിശേഷകാലമെന്നും ശ്ലീഹ കാലമെന്നും ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മുടെ പാരമ്പര്യത്തിൽ പ്രത്യേകിച്ച് മലങ്കരസഭയ്ക്ക് പരിചിതമായ രണ്ട് ആരാധനാ കാലങ്ങൾ, ഒന്ന് ശ്ലീഹാകാലവും രണ്ട് ഉയർപ്പിന്റെ കാലവുമാണ്. എന്നാൽ ഒരു വർഷത്തെ ഈ രണ്ടായി തിരിക്കുന്നു, ശ്ലീഹാകാലമായും ഉയർപ്പിന്റെ കാലമായും രണ്ടായി തിരിക്കുന്നുവെങ്കിലും അതിനുള്ളിൽ നിലനിൽക്കുന്ന വിവിധ ആരാധനാ സന്ദർഭങ്ങളും അതിന് സഭ നൽകുന്ന പ്രാധാന്യവുമാണ് പ്രത്യേകിച്ച് ഈ ശ്ലീഹ നോയമ്പിലൂടെ ശ്ലീഹാകാലത്തിന്റെ ഒരർത്ഥതലം സഭ പഠിപ്പിക്കുന്നത്. പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് സഭയുടെ ആരാധനാ ജീവിതത്തിൽ ഇതിന്റെ ഓർമ്മ പ്രത്യേകിച്ച് സഭ പ്രധാനമായും ഓർക്കുന്നത്. ഒന്ന്, സഭയുടെ കെട്ടുപണി, ആദിമസഭയുടെ കെട്ടുപണി. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ആദിമസഭ അപ്പോസ്തോലന്മാരെ ഉൾപ്പെടെ സഭയുടെ കെട്ടുപണിക്കായി കൗദാശിക ക്രമീകരണങ്ങൾ നിർവഹിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണിത്. രണ്ടാമത്തേത്, ലോകമെമ്പാടും സുവിശേഷത്തിന് വേണ്ടി, സുവിശേഷ പ്രചരണത്തിന് വേണ്ടി കർത്താവ് അപ്പോസ്തോലന്മാരെ അയക്കുന്ന സുവിശേഷ പ്രചരണ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ആരാധനാ പാരമ്പര്യവും ഈ സമയത്തുണ്ട്. അതുകൊണ്ടാണ് ഏവൻഗേലിയൻ വായനയിൽ 12 അപ്പോസ്തലന്മാരെ അയക്കുന്നതും 70 അറിയിപ്പുകാരെ അയക്കുന്നതുമായ സന്ദർഭങ്ങൾ നമ്മൾ വേദവായനയ്ക്ക് വായിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തോടനുബന്ധിച്ച് ഒരു വേദഭാഗം, പ്രത്യേകിച്ച് നമ്മുടെ ആ ശ്ലീഹ കാലത്തോടനുബന്ധിച്ച സഭയുടെ സുവിശേഷ പ്രവർത്തനത്തിന്റെ ആവശ്യകതയെ വിളിച്ചറിയിക്കുന്ന ഒരു വേദഭാഗം ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 36-37 വാക്യങ്ങൾ. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിതറിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞു. തന്റെ ശിഷ്യന്മാരോട്, കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം വേലക്കാരെ ചുരുക്കം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 36-37 വാക്യങ്ങൾ. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിതറിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞു. തന്റെ ശിഷ്യന്മാരോട്, കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം വേലക്കാരെ ചുരുക്കം എന്ന് പറഞ്ഞു. വേദപുസ്തകത്തിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ പ്രചുരപ്രചാരം ലഭിച്ചിട്ടുള്ള യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണിത്. 2000 വർഷം കഴിയുന്ന ഈ സാഹചര്യം അനേകർ ക്രിസ്തുവിന് വേണ്ടി ജീവനെ സമർപ്പിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി സുവിശേഷ പ്രചരണത്തിന് പ്രചോദനകരമായി തീർന്നിട്ടുള്ള വേദവാക്യം കൂടിയാണിത്. പൗരസ്ത്യ പാശ്ചാത്യ പാരമ്പര്യത്തിൽ അനേക ദൈവമക്കളെ, മിഷണറിമാരെ, യഥാർത്ഥത്തിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ദൈവവചനത്തിന് വേണ്ടി നിലകൊള്ളുവാൻ പ്രേരിപ്പിച്ച ഒരു വാക്യമെന്ന് ഈ വേദഭാഗത്തെ കുറിച്ച് പ്രസ്താവിക്കുന്നുണ്ട്. ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിന്തിയവരും ചിതറിയവരുമായ കണ്ട പുരുഷാരം അവരെ കുറിച്ച് യേശു ക്രിസ്തു മനസ്സലിയുന്നു. എന്നിട്ട് ദൈവരാജ്യ സംസ്ഥാപനത്തെ കുറിച്ച്, സുവിശേഷീകരണത്തിന്റെ ആവശ്യകതയെ കുറിച്ച് തന്റെ ശിഷ്യന്മാരെ പ്രബോധിപ്പിക്കുകയാണ്. കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. യേശു ക്രിസ്തു വീണ്ടും അരുളി ചെയ്യുകയാണ്, ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിനെ യാചിപ്പിൻ എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് 12 അപ്പോസ്തലന്മാരുടെ ഓർമ്മയിലേക്ക് പ്രവേശിക്കുന്ന സ്ലീഹ കാലഘട്ടത്തിന്റെ ഈ സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ എന്താണ് ദൈവരാജ്യ സംസ്ഥാപനത്തിന്റെ, സുവിശേഷ പ്രവർത്തനത്തിന്റെ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ അതിന്റെ പ്രാധാന്യം എന്ത്, അത് ചിന്തിക്കാൻ ഈ അവസരം നമുക്ക് ഉപയോഗിക്കാം. ഒന്നാമത്, പ്രധാനമായും യേശു ക്രിസ്തുവിന്റെ മിനിസ്റ്ററി, കർത്താവിന്റെ പരിധി ശുശ്രൂഷയുടെ കേന്ദ്രം, അതാണ് ഇന്ന് നാമും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, 12 അപ്പോസ്തലന്മാരെ കൂട്ടിക്കൊണ്ട് നസ്രായക്കാരൻ യേശു പലസ്തീൻ നാട്ടിൽ ദൈവരാജ്യത്തിന്റെ സംസ്ഥാപനത്തെ കുറിച്ച്, ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുന്നു. യോഹന്നാൻ അപ്പോസ്തോലൻ പറഞ്ഞു, മാനസാന്തരപ്പെടുകയും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. എന്നാൽ നസ്രായക്കാരൻ യേശു ജനതയോട് വിളിച്ചു പറഞ്ഞത്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ. യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യമാണ്, യേശു ക്രിസ്തുവിനാൽ സമാരംഭിക്കപ്പെട്ട ആ വലിയൊരു ദൈവരാജ്യ സംസ്ഥാപനത്തിലേക്ക് ഞാനും നിങ്ങളും ഭാഗവാക്കുകളാകുന്നു. യഥാർത്ഥത്തിൽ ഭദ്രാസന ശുശ്രൂഷയും ഇടവക ശുശ്രൂഷയും സഭയുടെ ആഗമാന ശുശ്രൂഷയുടെ കേന്ദ്രം യഥാർത്ഥത്തിൽ ദൈവരാജ്യമാണ്. ഈ ദൈവരാജ്യ ലക്ഷ്യം, ദൈവരാജ്യ സംസ്ഥാപനത്തിന്റെ ലക്ഷ്യം, അതാണ് ഈ സ്ലീഹ കാലം സുവിശേഷീകരണത്തിന്റെ പ്രാധാന്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഈ നിലകളിൽ നമ്മൾ പ്രവർത്തിക്കുമ്പം ദൈവം നമ്മളെ കുടുംബജീവിതത്തിലേക്ക് വിളിച്ചിരിക്കുന്നത്, ദൈവം നമുക്ക് ഓരോ അവസരങ്ങളെ ഈ ലോകത്തിൽ നൽകിയിരിക്കുന്നത്. എന്തിനേറെ പറയണം, സംക്ഷിപ്തമായി പറഞ്ഞാൽ ഈ ജീവിതം സർവശക്തൻ നമുക്ക് നൽകിയിരിക്കുന്നത് യേശു ക്രിസ്തുവിനാൽ സമാരംഭിക്കപ്പെട്ട ദൈവരാജ്യത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി, ദൈവരാജ്യം അർത്ഥവത്തായി ചരിത്രത്തിൽ ആയിത്തീരുന്നതിനു വേണ്ടി പ്രവർത്തിക്കുവാനാണ് നമ്മുടെ ജീവിതം. ഇത് സഹോദരങ്ങളെ, നമുക്ക് നല്ല ബോധ്യം, നമ്മെ കുറിച്ചുള്ള ശരിയായ അവബോധം നമുക്ക് ലഭിക്കുവാൻ പ്രാപ്തമായി തീരും. നമ്മുടെ പ്രാർത്ഥനകളും ശുശ്രൂഷകളും കൗദാശിക ജീവിതത്തിന്റെ ക്രമീകരണങ്ങളുടെ എല്ലാം ഉദ്ദേശം യഥാർത്ഥത്തിൽ നിന്റെ രാജ്യം വരണമേ എന്ന് പ്രതിദിനം നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവരാജ്യ അനുഭവമാണ്. പട്ടിണിയോ ദുരിതമോ കഷ്ടപ്പാടോ ഈ ലോകത്തിന്റെ നിന്ദകളോ പ്രയാസങ്ങളോ ഇതൊക്കെ അഭിമുഖീകരിക്കുമ്പം ദൈവരാജ്യത്തിന്റെ അസ്തിത്വത്തെ കുറിച്ചൊക്കെ നമുക്ക് സംശയം ഉണ്ടാകാം. എന്നാൽ ദൈവ സ്നേഹത്തിൽ അധിഷ്ഠിതമായി നിത്യജീവനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ കർത്താവിനാൽ സമാരംഭിക്കപ്പെട്ട ദൈവരാജ്യത്തിന്റെ സംസ്ഥാപനത്തിന് ഞാനും നിങ്ങളും ഭാഗവാക്കുകളാകുന്നു എന്ന ബോധ്യം നമുക്കുണ്ടാകുന്നത്. ക്രിസ്തു തന്റെ സുവിശേഷ പ്രവർത്തനത്തിന്റെ തന്റെ പരിശു ശുശ്രൂഷയ്ക്ക് വേദപുസ്തകം പഠിപ്പിക്കുന്നത് പോലെ പ്രത്യേകിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9:36 മുതലുള്ള വാക്യങ്ങളിൽ പ്രതിപാദിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട 2-3 രീതി ശാസ്ത്രം യേശു ക്രിസ്തുവിന്റെ പരിശു ശുശ്രൂഷയിൽ വിളങ്ങുന്നുണ്ട്. ഒന്ന്, വളരെ കേന്ദ്രീകൃതമായിരിക്കുന്നത് പുരുഷാരമാണ്. പിതാക്കന്മാർ പറയും, ദ ഡെസ്റ്റിനേഷൻ ഇസ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദ വെനു, യഥാർത്ഥത്തിൽ കർത്താവ് പ്രവർത്തിക്കുന്ന രംഗം എന്ന് പറയുന്നത് അമംഗ് ദി പീപ്പിൾ, ജനത്തിന്റെ നടുവിലാണ്. യഥാർത്ഥത്തിൽ ശുശ്രൂഷയ്ക്കായി വിളിച്ചു വേർതിരിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ ഓർക്കുക, നമ്മളെ ചരിത്രത്തിനപ്പുറമായി ഓയാറിൽ ഇരിക്കുന്ന ഒരു സംഗതിയായി, ഒരു ഒരു ഉട്ടോപ്യൻ ഐഡിയായിട്ട് പലപ്പോഴും ദൈവരാജ്യത്തെ വീക്ഷിക്കുന്നുണ്ട്. അതേ അവസരം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചരിത്രത്തിൽ യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടുന്ന ജനതയുടെ നടുവിലെ ശുശ്രൂഷ അതാണ് തമ്പുരാൻ ഓർക്കുന്നത്. നമ്മുടെ ലക്ഷ്യം ദൈവരാജ്യമാണെങ്കിൽ നമ്മുടെ പ്രവർത്തന മണ്ഡലം പുരുഷാരമാണ്. ആ പുരുഷാരത്തിന്റെ അവസ്ഥ എന്താണ്? ഈ വേദഭാഗം പഠിപ്പിക്കുന്നു, ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിന്നിയവരും ചിതറിയവരും കുഴഞ്ഞവരും. ദേ ഹാവ് നോ ഡെസ്റ്റിനേഷൻ, അവരുടെ ജീവിതത്തിൽ അവർക്ക് ലക്ഷ്യമില്ല. ദേ ആർ നോട്ട് ഓർഗനൈസ്ഡ്, അവർ സംഘടിതരല്ല. ദേ ഡിഡ്ന്റ് ഹാവ് എ ലീഡർ, അവർക്ക് യഥാർത്ഥത്തിൽ ഒരു ലീഡർ ഇല്ല. യഥാർത്ഥത്തിൽ പഴയ നിയമം മുതൽ കർത്താവിന്റെ മനുഷ്യാവതാര സാഹചര്യം വരെയുള്ള വളരെ മനോഹരമായൊരു ദൃശ്യം ഈ വാക്യത്തിൽ വ്യക്തമാണ്. രണ്ട് തരത്തിൽ യഹൂദ സമൂഹത്തെ കുറിച്ച് പഴയ നിയമത്തിലും പ്രത്യേകിച്ച് പുതിയ നിയമ കാലഘട്ടത്തിലും വളരെ ശക്തമായി ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, ഗ്രീക്ക് ഭാഷയിൽ ലാവോസ് എന്നും ഒക്കലോസ് എന്നും രണ്ടു വാക്കുണ്ട്. ലാവോസ് എന്ന് പറഞ്ഞാൽ ദ പീപ്പിൾ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ജനം. ഇസ്രായേൽക്കാരെ സംബന്ധിച്ച് അവരെ പരമ്പരാഗതമായി അബ്രഹാമിന്റെ സന്തതി എന്നും ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടുവരുമെന്നുള്ള നല്ല ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ട് ഒരു യഹൂദനെ സംബന്ധിച്ച് അവന്റെ അവബോധം ഞങ്ങൾ ദൈവത്തിന്റെ ജനമാണ്. എന്നാൽ പലസ്തീൻ നാട്ടിൽ ഗലീലക്കടലിന്റെ തീരത്തും തിബര്യോസിന്റെ തീരത്തും ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിതേറിയവരുമായി ആർക്കും വേണ്ടാത്ത ഒരു ജനഗതിയുണ്ട്. അവരാണ് പുരുഷാരം. അവർക്കാരുമില്ല, അവർ സംഘടിതരല്ല. നസ്രായക്കാരനേശു തന്റെ പ്രവർത്തനം കേന്ദ്രീകരിക്കുന്നത്, തന്റെ പ്രവർത്തന മേഖലയായി തെരഞ്ഞെടുക്കുന്നത് ഈ പുരുഷാരം തിങ്ങിപ്പാർക്കുന്ന ഗലീലയാണ്. അതുകൊണ്ടാണ് ഉത്ഥാനത്തിന് ശേഷം കർത്താവ് മഗ്ദലേന മറിയയോട് പറയുന്നുണ്ട്, നീ ശിഷ്യന്മാരോട് പറയണം ഞാൻ അവർക്ക് മുൻപേ ഗലീലയ്ക്ക് പോകുന്നു. കാരണം ഗലീലയാണ് നസ്രായക്കാരന്റെ പ്രവർത്തന കേന്ദ്രം. സഹോദരങ്ങളെ, ഒക്കലോസ് എന്ന പദത്തിനെ ക്രൗഡ് എന്നും മോബ് എന്നും ഒക്കെ അർത്ഥമുള്ളൂ. യഥാർത്ഥത്തിൽ യേശുവിന്റെ ദൈവരാജ്യ സംസ്ഥാപനത്തിന്റെ ശാസ്ത്രം, അതിന്റെ പ്രവർത്തന മേഖലയും മെത്തേഡും ഈ ജനമല്ലാത്തവരെ പുരുഷാരത്തെ ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുന്ന വലിയ ശുശ്രൂഷയാണ് തമ്പുരാൻ സമാരംഭിച്ചത്. ഈ ശ്ലീഹാകാലത്തിൽ നമ്മുടെ മനസ്സിലേക്കും കടന്നു വരേണ്ടത് ഇതാണ്. സഭയുടെ പൊതുവായ ശുശ്രൂഷയിലും ഇടവക ശുശ്രൂഷയിലും നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന വ്യക്തിപരമായ നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനത്തിനുമെല്ലാം ഓരോ നിമിഷവും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇടയനില്ലാതെ ചിതേറിയവരും കുഴഞ്ഞവരുമായവരെ ഇടയനിലേക്ക് നയിക്കുക, അവരെ യഥാർത്ഥമായ ദൈവജനമാക്കി മാറ്റുക. പത്രോസ് അപ്പോസ്തലൻ ഇത് വളരെ വ്യക്തമായി പറയുന്നു, മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. വിശുദ്ധ മാമോദീസായും എല്ലാ കൗദാശിക ക്രമീകരണങ്ങളും വിശുദ്ധ കുർബാന അനുഭവവും എല്ലാം ജനമല്ലാത്തവരെ ജനമാക്കി തീർക്കുന്ന പദ്ധതിയുടെ ഭാഗമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ലക്ഷ്യം ദൈവരാജ്യം, മാർഗം എന്ന് പറയുന്നത്, പ്രവർത്തന രംഗം എന്ന് പറയുന്നത് ഇടയനില്ലാത്ത ചിതറിയവരും കുഴഞ്ഞവരുമായ പുരുഷാരം. പീപ്പിളിംഗ് ഓഫ് ദി അൺപീപ്പിൾ എന്ന ഈ ഒരു പ്രയോഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് വിമോചന ദൈവശാസ്ത്രത്തിൽ ഉപയോഗിച്ച ഒരു വാക്കാണ് ഈ പീപ്പിളിംഗ് ഓഫ് ദി അൺപീപ്പിൾ. എന്നാൽ വളരെ സാങ്കത്യമുള്ള വളരെ പ്രസക്തമായ ഒന്നാണ്. ഇപ്പോൾ റോമൻ സഭയുടെ തലവനായിരിക്കുന്ന പരിശുദ്ധ പോപ്പ് അദ്ദേഹം പറയുന്ന ഒരു നല്ല വാക്കാണ് ബൈ ടു ദി ഡൊമസ്റ്റിക് ചർച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വർഷത്തെയും നമ്മുടെ ചിന്താവിഷയവും ഇത് തന്നെയാണല്ലോ. ജനങ്ങളിൽ കേന്ദ്രീകൃതമായ അവരധിവസിക്കുന്ന മേഖലകളെ പ്രവർത്തന കേന്ദ്രമാക്കിക്കൊണ്ടുള്ള ഒരു പ്രവേശിത പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ തന്നെ ഒരുങ്ങണം. വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഇതിന്റെ അർത്ഥം? സഹോദരങ്ങളെ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബജീവിതമൊക്കെ എടുത്താൽ മാതാപിതാക്കളായി കുഞ്ഞുങ്ങളുമായി ഒരുമിച്ച് ജീവിക്കുമ്പം നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവർത്തന ശൈലികളും ദൈവരാജ്യത്തിന് നിരക്കുന്നതാണോ, ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതാനുഭവത്തിന് നിരക്കുന്നതാണോ? പലപ്പോഴും സ്വരൂപിക്കണമെന്നും അവനവന് സ്ഥാനങ്ങൾ ലഭിക്കണമെന്നും ആയുസിന്റെ അവസാനം വരെ ആവുന്നിടത്തോളം സമ്പാദിക്കണമെന്നുമുള്ള സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായ നമ്മുടെ കാഴ്ചപ്പാടുകൾ അതല്ലേ പലപ്പോഴും ദൈവസന്നിധിയിൽ നമ്മൾ മാറ്റിക്കളയുന്നത്? ദൈവരാജ്യത്തിന് പകരം അവനവനിൽ കേന്ദ്രീകൃതമായ സാമ്രാജ്യങ്ങൾ അത് കെട്ടിപ്പടുക്കുവാനാണ് നമ്മുടെയൊക്കെ വ്യഗ്രത. അതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ വേദഭാഗത്തിന്റെ അർത്ഥതലം. നമ്മുടെ മനസ്സിനെയും സ്വഭാവത്തെയും നമ്മുടെ പ്രവർത്തന രീതികളെയും മാറ്റണം. ഇടവക ശുശ്രൂഷയിലും നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകളിലെല്ലാം ഈ സാങ്കത്യം നമ്മുടെ മനസ്സിലേക്ക് വരണം. കർത്താവ് മൂന്ന് തരത്തിൽ ഈ ശുശ്രൂഷയെ ഒന്ന് വേർതിരിച്ചിട്ടുണ്ട്. കർത്താവ് ഈ വേദഭാഗത്തിലൊക്കെ പറയുന്നത് അനേകം വ്യാധികളും രോഗങ്ങൾ ബാധിച്ചവരും യേശുവിന്റെ സന്നിധിയിൽ വന്നു. ദൈവരാജ്യത്തിന്റെ അനുഭവം അവിടെ രോഗമില്ല. ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ വ്യത്യസ്തതകളോ ഭിന്നതകളോ ഇല്ല. രോഗസൗഖ്യത്തിന്റെ അർത്ഥതലം തന്നെ അതാണ്. പക്ഷെ ഇന്ന് മതപരമായ കാഴ്ചപ്പാടിൽ രോഗശാന്തി കച്ചവടമായി തീർന്നിരിക്കുക. എന്നാൽ യേശു ക്രിസ്തു ചെയ്തത് അതല്ല. ദൈവരാജ്യ സംസ്ഥാപനത്തിന്റെ അടയാളമായി അവൻ രോഗികൾക്ക് സൗഖ്യം നൽകി. അവിടെയാണ് ഈ ഹീലിംഗ് മിനിസ്ട്രി. മൂന്ന് തരത്തിൽ കർത്താവ് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ഹീലിംഗ് മിനിസ്ട്രിയാണ്, രണ്ടാമത്തേത് പ്രീച്ചിങ് മിനിസ്ട്രിയാണ്, മൂന്നാമത്തേത് ഫീഡിംഗ് മിനിസ്ട്രിയാണ്. പഠന സൗകര്യത്തിന് വേണ്ടി മൂന്നും വേർതിരിച്ച് ഹീലിംഗ് മിനിസ്ട്രി, പ്രീച്ചിങ് മിനിസ്ട്രി, ഫീഡിംഗ് മിനിസ്ട്രി എന്ന് പറയാം. പക്ഷെ പ്രബോധന ശുശ്രൂഷയും സൗഖ്യദായക ശുശ്രൂഷയും പരിപോഷണ ശുശ്രൂഷയും ഒന്ന് തന്നെയാണ്. അത് മൂന്ന് ഒരുമിച്ച് ചേർത്ത്, കാര്യം കർത്താവ് അഞ്ചപ്പം കൊണ്ട് 5000 പുരുഷന്മാരെയും എണ്ണിക്കൂടാതെ വന്ന സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും തൃപ്തിപ്പെടുത്തുമ്പോഴും സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള പഠിപ്പിക്കലാണ് കർത്താവിന്റെ മനസ്സിൽ. അവൻ ബഹുപുരുഷാരത്തെ കണ്ട് തിരുവായി മൊഴിഞ്ഞ് ജനതയോടെ ദൈവരാജ്യത്തെ കുറിച്ച് പറയുന്ന കർത്താവിന്റെ പ്രബോധന ശുശ്രൂഷയും അതുപോലെ തന്നെ ഓരോ സന്ദർഭങ്ങളിലും വ്യാധികളും രോഗങ്ങളും യേശു ക്രിസ്തു അകറ്റുന്നതും എല്ലാം ദൈവരാജ്യത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയോ വ്യവസ്ഥാപിതമായ സംഘടനാ സംസ്ഥാപനത്തിന് വേണ്ടിയോ ഒന്നുമല്ല. അവിടെയാണ് സഭയുടെ ശുശ്രൂഷ രംഗത്തിന്റെയും ശുശ്രൂഷയുടെ കാഴ്ചപ്പാടിന്റെയും പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ പ്രസക്തമായിരിക്കുന്ന മാർഗം നാം തിരിച്ചറിയേണ്ടത്. ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ലക്ഷ്യം ദൈവരാജ്യം, പ്രവർത്തന മേഖല പുരുഷാരം. ആ പുരുഷാരത്തെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ, ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ രോഗസൗഖ്യത്തിലൂടെയും പ്രബോധന ശുശ്രൂഷയിലൂടെയും എല്ലാത്തിനും ഉപരി മനുഷ്യന്റെ വിശപ്പ്, അവന്റെ ഭൗതിക വിശപ്പ് അത് കർത്താവ് മനസ്സിലാക്കി. ഇന്നത്തെ ലോകത്തെ ഒന്ന് വിലയിരുത്തിയാൽ നമുക്കറിയാം, വിശന്ന് വരുന്നവരോട് ഞാൻ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന കപടഭക്തിയാണ് നമ്മുടെ മനസ്സിൽ. വലിയ നോയമ്പിലെ വ്യാഴാഴ്ച മൂന്നാം മണിയുടെ പ്രാർത്ഥന, അപ്പത്തിന് വേണ്ടി നിന്റെ അരികെ വരുന്നവനെ ദൈവം തന്നുകൊണ്ടു എന്ന് പറഞ്ഞാൽ നീ അവനെയും ദൈവത്തെയും നിന്ദിക്കുക. അതേസമയം അവൻ അപ്പം കൊടുത്തുകൊണ്ട് ദൈവം തന്നുകൊണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിനക്ക് വേണ്ടി കരുതിയവൻ സർവശക്തനായ ദൈവമാകുന്നു. സഹോദരങ്ങളെ, നമ്മളെ വിളിച്ചിരിക്കുന്നത്, നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് തമ്പുരാനാൽ സംസ്ഥാപിക്കപ്പെട്ട ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ ചരിത്ര ലോകത്തിൽ വിവിധ ചുമതലകൾ തന്ന, എല്ലാവർക്കും ഒരു ചുമതലയല്ല. പൗലോസ്ലിഹ പറയുന്നത് പോലെ വരങ്ങൾ വ്യത്യസ്തമാണ്. ലഭിച്ചിരിക്കുന്ന വരങ്ങൾക്കനുസരിച്ച് ഈ ശുശ്രൂഷ നിർവടിയായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കാർ എന്ന വലിയ വിശേഷണം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമായി തീരുന്നത്. ഒരു വാക്കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഞാൻ പറഞ്ഞു ലക്ഷ്യം ദൈവരാജ്യം, പ്രവർത്തന മേഖല പുരുഷാരം. എന്നാൽ ഇതിനെ വളരെ പ്രധാനപ്പെട്ട ഒരു മെഥേഡ് ഉണ്ട്. 80 സങ്കീർത്തനം 3 വാക്യം, അത് വളരെ വളരെ പ്രസിദ്ധമായിട്ടുള്ള വാക്യമാണ്. എൺപതാം സങ്കീർത്തനം മൂന്നാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ജനതയോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. നമ്മുടെ പൗരസ്ത്യ പാരമ്പര്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഈ റെസ്റ്റോറേഷൻ. യഥാർത്ഥത്തിൽ ഈ പുരുഷാരത്തെ അവരുടെ വ്യക്തിത്വത്തെ നശിപ്പിക്കാതെ, അവരുടെ രൂപത്തെയും ഭാവത്തെയും നശിപ്പിക്കാതെ അവരെ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് പൗരസ്ത്യ പാരമ്പര്യത്തിൽ മാനസാന്തരം എന്ന് പറയുന്നത് അതിനെ ഒരു 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 പുതുക്കമെന്നോ നമ്മൾ ഈ റിന്യൂവൽ എന്നോ റിഫർമേഷൻ എന്നോ ഒന്നും പറയത്തില്ല. നമ്മളെ സംബന്ധിച്ച് റെസ്റ്റോറേഷൻ, ആദ്യം ആയിരുന്ന അവസ്ഥയിലേക്ക് പുനരായി ക്രമീകരിക്കപ്പെടുകയാണ്. പ്രത്യേകിച്ച് സഭയുടെ ഇന്നത്തെ അർത്ഥതലത്തിൽ ഈ ശ്ലീഹാകാലത്തിലെ സുവിശേഷത്തിന്റെ പ്രസക്തി ലഭിച്ച മാമോദീസ, ആ മാമോദീസയിൽ നമ്മൾ നിത്യജീവന്റെ അവകാശികളായി, മക്കൾ എന്ന അവകാശം നമുക്ക് ലഭിച്ചു, നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമായി. മാമോദീസ ജനനമാണ്, ജനിക്കുന്ന വ്യക്തി വളരണം. അതിനാണ് എല്ലാ കൂതാശകളും വിശുദ്ധ കുർബാനയും പ്രാർത്ഥനയും ഇതുപോലെ നമ്മൾ വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ദൈവസന്നിധിയിൽ ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കുന്നത് യഥാസ്ഥാനപ്പെടുത്താനാണ്. യഥാസ്ഥാനപ്പെടുന്ന ആക്ട് ഓഫ് റെസ്റ്റോറേഷൻ, ഏത് സ്ഥാനത്തേക്ക്, യഥാർത്ഥത്തിലുള്ള പ്രൈമറി നമ്മുടെ പ്രാക് രൂപം എന്ന് പറയുന്നത് മാമോദീസയുടെ അനുഭവമാണ്. മാമോദീസയിലൂടെ ലഭിച്ച പുത്ര സ്വീകാരത്തിലേക്ക്, മാമോദീസയിലൂടെ ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലേക്ക്, മാമോദീസയിലൂടെ ലഭിച്ച നിത്യജീവന്റെ അനുഭവത്തിലേക്ക് നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുന്നു. അവിടെയാണ് പുരുഷാരം ദൈവജനമായി തീരുന്നതിന്റെ പൂർണ്ണത നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ആധ്യാത്മികതയെ കുറിച്ച് പറയുന്ന തേജസ്കരണം, അതുപോലെ തന്നെ യഥാസ്ഥാനപ്പെടുത്തുന്ന അവസ്ഥ, ഇതൊക്കെ ഏറ്റവും അനുഗ്രഹപ്രദമായ വാക്കുകളാണ്. പൗലോസ്ലീഹ പറയുന്നത് പോലെ ക്രിസ്തു എന്ന തലയോളം വളരണം. ക്രിസ്തു എന്ന തലയോളം വളരുന്ന തേജസ്കരണത്തിന്റെ അനുഭവം, അതിലേക്ക് നാമും നമ്മളാൽ ഈ പ്രകൃതി മുഴുവൻ മനുഷ്യരും പ്രകൃതിയും അടങ്ങുന്ന ഈ സൃഷ്ടിയെ യഥാസ്ഥാനപ്പെടുത്തുന്ന മനോഹര ശുശ്രൂഷയ്ക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. സ്നേഹിതരെ, യഥാർത്ഥത്തിൽ നമ്മൾ ഒരുമിച്ചുകൂടി വന്നിരിക്കുന്ന ഈ സന്ദർഭം, നമുക്ക് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സന്ദർഭത്തിന് പ്രാധാന്യം മനസ്സിലാക്കി നമ്മുടെ ഓരോ വാക്കും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ജീവിതം തന്നെ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായി ഉപയോഗിക്കുവാൻ സർവശക്തൻ കരുണ നൽകട്ടെ. നമ്മുടെ ലക്ഷ്യം ദൈവരാജ്യം, നമ്മുടെ പ്രവർത്തന മേഖല പുരുഷാരം, യഥാർത്ഥത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന മാർഗം, റെസ്റ്റോറേഷൻ യഥാസ്ഥാനപ്പെടുത്തുന്ന മാർഗം, ആ ശുശ്രൂഷയ്ക്ക് സർവശക്തൻ നമ്മെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തിരുമേനിയോടും വന്നിരായ എല്ലാ വൈദികരോടുമുള്ള സ്നേഹാദരവുകൾ അറിയിക്കുന്നു. നമ്മുടെ ഫാമിലി കോൺഫറൻസ് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സർവശക്തന്റെ കൃപ നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ.
പരിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം ഒമ്പതാം അധ്യായത്തിന്റെ അവസാന ഭാഗം 36-37 വാക്യങ്ങൾ, 36-ാം വാക്യത്തിന്റെ അവസാന ഭാഗവും 37-ാം വാക്യവും, തന്റെ ശിഷ്യന്മാരോട് കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം, ആകയാൽ വേലക്കാരോ ചുരുക്കം, ആ ഭാഗം എടുത്തുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ പറ്റി, അല്ലെങ്കിൽ ദൈവരാജ്യം വ്യക്തിപരമായി നമ്മളിലും സഭയിലും സമൂഹത്തിലുമൊക്കെ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത, ദൈവരാജ്യം സ്ഥാപിതമാകുന്നത് നാം ഓരോരുത്തരും യഥാസ്ഥാനപ്പെടുന്ന ആ പ്രക്രിയയിലൂടെയാണ് എന്നുള്ള ചിന്തയിലൂടെ. അത് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജാതിക്ക് മാത്രമല്ല, ലാവോസ് മാത്രമല്ല, സർവജനത്തിനുമാണ് ഈ യഥാസ്ഥാനപ്പെടേണ്ടത്. സർവജനത്തിനും വേണ്ടിയാണ് ഈ യഥാസ്ഥാനപ്പെടൽ എന്നുള്ളത്. ദൈവരാജ്യം എന്നുള്ളത് ഒരു ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഉണ്ടായിരുന്നത് പൊക്കുലോസ, ലാവോസ് എന്നുള്ളതിന് പകരം പൊക്കുലോസ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം, കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചത് നിങ്ങൾ പോകുമ്പോ ഈ ഒക്കുലോസ് അല്ല പറയുന്നത്, നിങ്ങൾ ലാവോസ് പറയുന്നു. പക്ഷേ അത് ഒരു ഒരു മോഡൽ ദൈവരാജ്യത്തിന്റെ മോഡൽ, ഒരു മോഡൽ രൂപീകരിച്ചതിന് ശേഷം, അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഇടയിൽ ദൈവരാജ്യം രൂപീകരിച്ചതിന് ശേഷം പിന്നെ അതിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്ന അതിനെപ്പറ്റി വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. എന്തായാലും നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വേദഭാഗം തന്നെയാണ് യേശുക്രിസ്തുവിൻ്റെ കമ്മീഷനിങ്ങുമായി ബന്ധപ്പെട്ട്, ശിഷ്യന്മാരെ കമ്മീഷൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നാം ചിന്തിക്കേണ്ട ഭാഗമാണിത്. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാർ ചുരുക്കം. സത്യത്തിൽ നമ്മുടെ അമേരിക്കയുടെ കോണ്ടാക്ട് നോക്കിക്കഴിഞ്ഞാലേ വേലക്കാർ ചുരുക്കമൊന്നുമല്ല, ഇഷ്ടം പോലെ വേലക്കാരുണ്ട്. ഇപ്പം നമ്മുടെ സഭയുടെ വൈദികരുടെ എല്ലാം കൂടെ 3000 ആൾക്കാരുള്ള 3000 ഫാമിലീസ് ഉള്ള ഈ ഭദ്രാസനത്തിൽ 68 അച്ഛന്മാരുണ്ട്. നാട്ടിലാണെങ്കിൽ 3000 ഫാമിലീസുള്ള അത് ഒരു 2-3 പള്ളിക്കകത്തായിട്ട് കാണും 3000 ഫാമിലി. അവിടെ 3 അച്ഛന്മാരെ കാണുള്ളൂ. 3 അച്ഛന്മാരുടെ ശുശ്രൂഷ ചെയ്യുന്നതിന് നമുക്കിവിടെ 68 അച്ഛന്മാരുണ്ട്. അമേരിക്കയിൽ നോക്കിയ എവിടെയൊക്കെ പള്ളികളില്ലാത്തത് മുക്കിന് പള്ളികളാണ് അവിടെയല്ല. ഞാൻ പരിചയപ്പെടുന്ന, ഞാൻ ഈ മലയാളി അസോസിയേഷനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ മലയാളികളെ പരിചയപ്പെടുമ്പോൾ പരിചയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു നല്ല ഭാഗം ആൾക്കാരും ഏതെങ്കിലും സഭയുടെ മിനിസ്റ്റേഴ്സാണ്. അത് നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളവരും ഇവിടെ ഉള്ളവരും ഒക്കെ എൻ്റെ യാത്രയിലും ഫ്ലൈറ്റിലെ യാത്രയിലും ഒക്കെ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്ന മനുഷ്യരെല്ലാവരും തന്നെ ഏതെങ്കിലും ഒക്കെ ഒരു സഭാവിഭാഗത്തിൻ്റെ പാസ്റ്റേഴ്സാണ്, വിഭാഗത്തിൻ്റെ മിനിസ്റ്റേഴ്സാണ്. അങ്ങനെ വേലക്കാർ സമൃദ്ധിയായിട്ടുള്ള ഒരു ലോകമാണ് അമേരിക്ക. പക്ഷേ കിങ്ഡ ഈ റെസ്റ്ററേഷൻ നടക്കുന്നില്ല എന്നുള്ള വലിയ വിഷയമാണ്. വേലക്കാർക്ക് സമൃദ്ധിക്ക് കുഴപ്പമൊന്നുമില്ല അമേരിക്കയിൽ. ഇപ്പോൾ വേലക്കാരുടെ സമൃദ്ധി അന്ന് യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ, ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ ഈ റെസ്റ്ററേഷൻ സംസ്ഥാപിതമാക്കാൻ തക്കവണ്ണം വേലക്കാരുടെ ഒരു പരിമിതി ഉണ്ടായിരുന്നു. പ്രസംഗിക്കാൻ ഈ ത്യാഗം ഏറ്റെടുക്കാൻ ആയിട്ടുള്ള പരിമിതി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് സമർത്ഥമായി വേലക്കാര് ചുറ്റുമുണ്ടെങ്കിലും റെസ്ട്രേഷൻ നടക്കുന്നില്ല. അത് ഇനി വേലക്കാരുടെ പ്രശ്നമാണോ സമൂഹത്തിന്റെ പ്രശ്നമാണോ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്, പഠിക്കേണ്ട വിഷയങ്ങളാണ്. എന്തുകൊണ്ടാണ് ഈ ഒക്കലോസിൽ ജാതികളുടെ ഇടയിൽ ദൈവരാജ്യം സ്ഥാപിതമാകാത്തത്? ദൈവരാജ്യം സ്ഥാപിതമാകാത്തത് എന്താണ്? റെസ്റ്ററേഷൻ നടക്കാത്തത് എന്താണ് എന്നുള്ളത് അത് ഗൗരവമായിട്ട് തന്നെ നാം കാണണം. കാരണം വേലക്കാര് സമർത്ഥിയായിട്ട് വേലക്കാരുണ്ട്. പ്രത്യേകിച്ചും അമേരിക്കയുടെ കോണ്ടക്സ്റ്റിൽ നാം നോക്കുമ്പോൾ സമൃദ്ധിയായിട്ട് വേലക്കാരുണ്ട്, ശുശ്രൂഷകളും ഒക്കെ ഉണ്ട്. പക്ഷേ ദൈവരാജ്യം വ്യക്തിപരമായിട്ട് നമ്മളിലും ഒക്കെ, ഞാൻ നമ്മുടെ സഭയുടെ കാര്യം തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കിയാലേ, ഇത്രയും വൈദികരും പള്ളികളും ഒക്കെ ഈ കുറച്ച് കൊച്ചു സമൂഹത്തിന് വേണ്ടി ഉണ്ടായിട്ടും നമുക്ക് ക്രിസ്തീയ മൂല്യങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ സംരക്ഷിക്കപ്പെടാൻ സാധിക്കുന്നില്ല. പ്രാർത്ഥനാ ജീവിതത്തിന്റെ വിഷയം എടുത്താല് അത് സംരക്ഷിക്കപ്പെടാൻ സാധിക്കുന്നില്ല. ഇതൊക്കെ തന്നെ വലിയ പോരായ്മകളിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. അപ്പൊ ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ വേലക്കാരുടെ ചുരുക്കമല്ല, ഈ വേലക്കാരുടെ കുറവാണോ, വേലക്കാരുടെ കുറവാണോ അതോ വേലക്കാരുടെ വേലയുടെ കുറവാണോ, ഇതൊക്കെ നമ്മൾ അല്ലെങ്കിൽ അത് ഈ ഒക്കലോസിന്റെ റെസ്പോണ്ട്, കർത്താവിന്റെ കൂടെ കൂടാൻ ആത്മാർത്ഥമായിട്ട് കൂടാൻ ആയിരക്കണക്കിന് മനുഷ്യർ കൂടുമ്പോ ഇന്ന് ഈ മനുഷ്യരെ കൊണ്ടൊന്ന് എത്തിക്കാനായിട്ട് വലിയ പാടായിട്ട് വരുന്ന ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു സംഗതി. എന്തു തന്നെയായാലും ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു വേദഭാഗവും ചിന്തയും ശാനവും ഒക്കെയാണ് ബഹുമാനപ്പെട്ട വർഗീസച്ചൻ നമുക്ക് ഇന്ന് നയിച്ചത്. അച്ഛനോടുള്ള പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു. ഇനിയും ഫാമിലി കോൺഫറൻസിന്റെ സമയത്ത് കൂടുതലായിട്ട് കാണുവാനും പഠിക്കുവാനും അച്ഛനോട് ഡിസ്കസ് ചെയ്യാനും ഒക്കെ സാധിക്കും എന്നുള്ളതിൽ സന്തോഷമുണ്ട്. അച്ഛനോടുള്ള സന്തോഷം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഗായക സംഘം ഒരു ഗാനം ആരംഭിക്കുന്നതും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതും ആയിരിക്കും.
വിശേഷ ഗീതങ്ങളിലെ 19-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. സുപരിചിതവും മനോഹരവുമായ ഗീതം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ തള്ളിക്കളയാതെ ഉത്തരം അരുളുന്ന ദൈവകാരുണ്യത്തിന്റെ മഹത്വം അനുനിമിഷം നമുക്ക് കാണിച്ചു തരുന്ന ഈ ഗീതം ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം.
പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനെ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ, തോർഗിയാനും ഗ്രഹഭണ്ഡാരത്തിൻ വാവിൽ തുറക്കേടാമേ, തോർഗിയാനും ഗ്രഹഭണ്ഡാരത്തിൻ വാവിൽ തുറക്കേടാമേ. കേൾക്കണേ പ്രാർത്ഥന, നൽകണേ യാചന, കേൾക്കണേ പ്രാർത്ഥന, നൽകണേ യാചന. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം താരുമന്നാരുളിയോനെ, നീക്കം വരാത്ത നിൻവാദത്തമൻ ഏർക്കോ നീ തന്നുവല്ലോ, നീക്കം വരാത്ത നിൻവാദത്തമൻ ഏർക്കോ നീ തന്നുവല്ലോ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന, കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുക ദാസരിൽ വരഭാഗികം, പകരുകയാത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിഞ്ജനങ്ങൾ, പകരുകയാത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിഞ്ജനങ്ങൾ. കേൾക്കണേ പ്രാർത്ഥന, നൽകണേ യാചന, കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പാപവും രോഗവും അകറ്റിടുവാ രുധിരത്തിനൽ ഭൂതശക്തിയെന്ന് അറിയുവാനിവിടെ വിശ്വാസത്തിൻ്റെ ഹൃദയങ്ങൾ തുറക്കേണമേ, അറിയുവാനിവിടെ വിശ്വാസത്തിൻ്റെ ഹൃദയങ്ങൾ തുറക്കേണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന, കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ. ഉത്തരം നൽകുന്നോനെ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ, സ്വർഗീയാനും ഗ്രഹഭണ്ഡാരത്തിൻ വാതിൽ തുറക്കേണമേ, സ്വർഗീയാനും ഗ്രഹഭണ്ഡാരത്തിൻ വാതിൽ തുറക്കേണമേ.
മധ്യസ്ഥമായി പ്രാർത്ഥനയ്ക്കായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നവരുടെ പേരുകൾ വായിക്കുന്നു. തോമസ് ഫിലിപ്പ്, റോബിൻ, രാജൻ, കുഞ്ഞുമോൾ, റോബി, പാപ്പച്ചൻ, രാജി, ട്രേസ്, സാമുവൽ, ഡേവിഡ് എന്നിവരെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. നാട്ടിൽ 40 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അടൂർ സെന്റ് പോൾസ് പള്ളിയിൽ മരിച്ചു, പ്രത്യേകിച്ച് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ രോഗികളെയും, അറിവിലും പരിചയത്തിലും പെട്ട നമ്മുടെ എല്ലാ രോഗികളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവമേ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് അവിടുത്തെ നാമത്തിൽ തിരുസന്നിധിയിലേക്ക് അടിയങ്ങൾ അടുത്തു വരുന്നു. സാധാ അടിയങ്ങളെ ദിനം തോറും പരിപാലിക്കുന്ന അവിടുത്തെ കൃപകളെയും നന്മകളെയും ഓർക്കുന്നു. നിങ്ങൾ കേട്ടതായ തിരുവചനത്തെ വീണ്ടും അടിയങ്ങൾ ശ്രവിക്കുന്നു. ദൈവരാജ്യത്തിന്റെ സ്ഥാപനത്തിനു വേണ്ടി ഞങ്ങളെയൊക്കെ അവിടെ നാക്കി വച്ചിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം അനുദിന ജീവിതത്തിൽ മനസ്സിലാക്കുവാനും ചെറിയ പിണ്ടം വലിയ മാവിനെ കുളിപ്പിക്കുന്നത് പോലെ ഞങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും നിന്റെ ദൈവരാജ്യ മഹത്വത്തിനായി തീരുവാൻ അനേകർ ആകർഷിക്കപ്പെടുവാൻ സഭയുടെ കൊമ്പുയരുവാൻ ദൈവനാമം മഹത്വപ്പെടുവാൻ സഭയുടെ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതങ്ങളും അവിടുന്നിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ കർത്താവേ ദിവസത്തിൽ തിരുനാമത്തിൽ എടുത്തു വരുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ ശ്രദ്ധിക്കുന്നു. സംഭവവിപുലമായ ഈ ലോകത്തിൽ അടിയങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും അനുദിന ജീവിതത്തിൽ ആവശ്യമായ നന്മകളും കൃപകളും അവിടുന്ന് ചേരുകയും ചെയ്യുന്നതിനെ ഓർത്ത് സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് രോഗത്തിലും പ്രയാസത്തിലും ഭാരത്തിലും കഴിയുന്ന ഞങ്ങൾ പേരോർക്കപ്പെട്ട ഇതിന്റെ മക്കളെയും ഞങ്ങളുടെ അറിവിലും പരിചയത്തിലുംപ്പെട്ട എല്ലാ രോഗികളെയും കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കരയേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞവനായ ദൈവമേ, വിശ്വാസത്തോടെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുവാനും പ്രത്യാശയോടെ നിങ്ങളിലേക്ക് നോക്കുവാനും സൗഖ്യത്തോടെ നിന്നെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെല്ലാ രോഗികൾക്കും അവിടുന്ന് ഇട നൽകണമേ. അവരുടെ വേദനകൾക്ക് അവിടുന്ന് ആശ്വാസത്തെ കൊടുക്കണമേ. അവിടെ അവരുടെ എല്ലാ ചികിത്സകളിലും തിരുസാന്നിധ്യം കൂടെ ഇരുന്ന് അവരുടെ മനസ്സും ശരീരവും ഒരുപോലെ കർത്താവേ സൗഖ്യമാക്കപ്പെടുവാനും ഈ രോഗത്തിന്റെ കാലയളവ് നിങ്ങളിലേക്ക് അടുത്തു വരുന്നതിനുള്ള നല്ല സമയങ്ങളാക്കി തീർക്കുവാനും അവിടുന്ന് ഇടയാക്കണമേ. അതായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ ജനസമൂഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പീഡകന്മാർക്ക് നിന്റെ ആത്മാവിനെ പ്രദാനം ചെയ്യുകയും പീഡിപ്പിക്കപ്പെടുന്ന സമൂഹം കർത്താവെ നിങ്ങളിലേക്ക് അടുക്കുവാനും രക്ഷപ്രാപിക്കാനും തക്കവണ്ണമുള്ള നല്ല അനുഭവങ്ങൾ കർത്താവെ അവരുടെ ജീവിതത്തിലൂടെ നൽകുമാറാകണമേ. അവരുടെ പുനരുദ്ധാരണത്തിനായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്കൊക്കെ ആവശ്യമായ ദൈവകൃപയും ബലവും ശക്തിയും മാനസിക കൃപയും അവിടുന്ന് കൊടുക്കണമേ. സഭയെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. സഭയിൽ നിന്ന് എല്ലാ ചണ്ടകളെയും കലഹങ്ങളെയും മാറ്റി നിന്റെ ദൈവരാജ്യത്തിന്റെ മൂല്യം ഈ ലോകത്ത് സമ്മാനിക്കുവാൻ സഭയെ അവിടുന്ന് ഒരുക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് തിരുമുമ്പാകെ കലകൾ ഉണക്കിയിരിക്കുന്ന ഓരോ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ തിരുനാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോ ഞങ്ങളുടെ ഈ സമയം ചിലവഴിക്കുന്നതൊക്കെ നിന്നോട് കൂടുതൽ അടുത്തു വരുന്നതിനുള്ള നല്ല മുഖാന്തരമാക്കി അവിടെ തീർക്കണമേ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അനേകർക്ക് പ്രയോജനകരമായി തീരുവാനും ഈ പ്രാർത്ഥന കൂട്ടായ്മയെ അവിടുന്ന് ഉപയോഗിക്കുമാറാകണമേ. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ മക്കൾക്കും ദൈവികമായ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കാനും കൂടുതൽ ആളുകൾ ഇതിൽ സംബന്ധിക്കുവാനും കർത്താവെ കൂടുതൽ അനുഗ്രഹകരമായി ഇത് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളിലും അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. നസ്രത്തിലെ എളി ഭവനത്തിലേക്ക് ഇറങ്ങി വസിക്കുകയും തിരുസാന്നിധ്യത്താൽ അതിനെ നിറയ്ക്കുകയും കർത്താവെ അത് ലോകത്തിന് മുഴുവൻ മാതൃകാഭവനമാക്കി തീർക്കുകയും ചെയ്തപോലെ ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളും തിരുസാന്നിധ്യത്താൽ അവിടെ നിറയ്ക്കണമേ. മറ്റുള്ളവർക്ക് നല്ല മാതൃകയായി ജീവിപ്പാൻ ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും ഇവിടെ നിടയാക്കണമേ. അതിൽ നിന്ന് ചണ്ടകളെയും കലഹങ്ങളെയും പ്രതിസന്ധികളെയും മാറ്റി കർത്താവെ നീ വസിക്കുന്നതിന് തക്ക നല്ല ഭവനങ്ങളാക്കി അവിടെ തീർക്കണമേ. ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്നവര്, ജോലിയിലായിരിക്കുന്നവര്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന അവരവരായിരിക്കുന്ന ഇടങ്ങളിൽ നിന്നുള്ള ഭക്തിയിലും സ്നേഹത്തിലും മാതൃകയിലും ജീവിക്കാൻ അവരെ സഹായിക്കണമേ. ജോലിക്കായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
വഴിയും വാതിലും അവിടുന്ന് തുറന്നു കൊടുക്കണമേ. ഒരിക്കൽ കൂടെ കർത്താവേ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഭംഗരം പടരുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് ഇത് മുഖാന്തരം അവിടുന്ന് സംഗതിയാക്കണമേ. ഇവിടെയുള്ള ഇരു ഭദ്രാസനങ്ങളെയും അനുഗ്രഹിക്കണമേ. കർത്താവ് ഈ ദേശത്ത് കൂടുതൽ ശോഭയോടെ ശോഭിപ്പാൻ ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും അവിടുന്ന് മുഖാന്തരമാക്കണമേ. ഒരിക്കൽ കൂടെ ഞങ്ങളെ ഓരോരുത്തരെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. നല്ല പാത്രങ്ങളായി അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. നാഥ, ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്ന് വന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ.
ആമേൻ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായുടെ സംബന്ധവും ആവാസും ദൈവമേ, ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വിവിധ ഭവനങ്ങളിലും സ്ഥലങ്ങളിലും വരുന്ന സംബന്ധിച്ചിരിക്കുന്ന എന്റെ മക്കളെല്ലാവരോടും, ഞങ്ങൾ പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും, ഭവനങ്ങളിലും ആശുപത്രികളിലുമായി കഴിയുന്ന എല്ലാ രോഗികളോടും, അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ.
ആമേൻ. ശുശ്രൂഷ സംബന്ധിച്ച് എല്ലാവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇതിന് നിരന്തരം സജീവമായ നേതൃത്വം നൽകുന്ന ഭദ്രാസന പുത്രാപോലത്തോടുള്ള നന്ദി പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. അതോടൊപ്പം ശ്രേഷ്ഠമായ ഒരു ചിന്ത പങ്കുവച്ച വന്നിയ വർഗീസ് വർഗീസ് അച്ഛൻ, വാസ്തവത്തിൽ അച്ഛന് തിരക്കുള്ള ദിനങ്ങളാണ്, ഇപ്പോഴച്ഛൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, യാത്രയുടെ മധ്യത്തിലാണ് അച്ഛൻ വാഹനം നിർത്തി ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. വളരെ അർത്ഥവത്തായിട്ടുള്ള ചിന്ത പകർന്നു വന്ന വർഗീസ് വർഗീസിനുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്നും അച്ഛന് തിരിച്ചു പോകുന്നതിന് മുമ്പും വല്ലപ്പോഴും ഈ ബുധനാഴ്ച പ്രയറിൽ ഇതുപോലുള്ള മെസ്സേജ് നൽകണമെന്നുള്ള വിനയത്തോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ആരാധികരായ വൈദ്യ ശ്രേഷ്ഠമുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. എല്ലാ ദൈവമക്കളെയും ഈ സമയത്ത് ഉറക്കുകയും അവരെയൊക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത് റെക്കോർഡ് ചെയ്ത മനോജ്, ബൈബിൾ വായിച്ച രാജൻ എല്ലാവരെയും വീണ്ടും ഉറക്കുന്നു. ഒരിക്കൽ കൂടി അറിയിക്കുന്നു, ദൈവം അവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.